പേജ് നമ്പർ 218 ഭാഗം 25. റാവുട്ട. അകം പൊള്ളയായ ഒരു ചെറിയ കളിപ്പാട്ടം. ആൾക്കൂട്ടത്തിനിടയിൽ കയ്യിൽ ഒരു ചുവന്ന റാവുട്ടയുമായി റബേക്ക പ്രത്യക്ഷപ്പെട്ടു. ഡും 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 ഡും. റാവുട്ട കുട്ടി റബേക്ക് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അത്ഭുത രോഗശാന്തി ശുശ്രൂഷ പന്തലിൽ നൂറുകണക്കിന് രോഗികളും വികലാംഗരും പ്രത്യാശയോടെ തടിച്ചുകൂടിയിരുന്നു. കരിസ്മാറ്റിക് ധ്യാനത്തിന് നാട്ടിനകത്തും പുറത്തും പേര് കേട്ടിട്ടുള്ളൊരു പുരോഹിതനാണ് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസവും റബേക്ക ഇവിടെ സാക്ഷ്യം പറച്ചിലുകാരിയായി പ്രവർത്തിച്ചു. 4 ആം നാൾ അവൾക്കും അടുത്തു. റാവുട്ട കുട്ടിക്കൊണ്ട് പന്തലിന് നടുവിലേക്ക് വന്ന റബേക്ക പെട്ടെന്ന് തൊട്ടുമുന്നിൽ കണ്ട മേശപ്പുറത്തേക്ക് വരിഞ്ഞു കയറി. കപട രോഗികളെ, കള്ള നാട്യക്കാരെ, അവൾ ആളുകളെ അഭിസംബോധന ചെയ്തു. 2 വളണ്ടിയർമാർ ഓടി വന്നു. നിങ്ങളുടെ ദേഹത്തിനല്ല, മനസ്സിനാണ് രോഗം. മാനസികത്തിന്റെ രോഗമാണ് നിങ്ങൾക്ക്. റബേക്ക ആളുകളെ വെല്ലുവിളിക്കുന്നത് പോലെ ചിരിച്ച് റാവുട്ട കുട്ടി, ഏയ് താഴെയിറങ്ങ്. മെരിഞ്ഞൊരു വളണ്ടിയർ പയ്യൻ മേശപ്പുറത്ത് തട്ടി റബേക്കയോട് കൽപ്പിച്ചു. നീ പോടക്ക. റബേക്ക പുല്ലുപോലെ അവനെ തട്ടിക്കളഞ്ഞു. എന്നിട്ട് അവൾ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. കള്ളനാട്ടിക്കാരെ, പടിഞ്ഞാറൊരു മേഘം ഉയരുന്നത് കാണുമ്പോൾ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. തെക്കൻ കാറ്റ് വീശുന്നത് കാണുമ്പോൾ പൊള്ളുന്ന ഉഷ്ണമായിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. അതും സംഭവിക്കുന്നു. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? അത് കർത്താവിന്റെ വചനങ്ങളായിരുന്നു. ഭംഗിയായി അവളത് പറഞ്ഞു. പിന്നെ മേശപ്പുറം ഒരു നൃത്ത മണ്ഡപമാണെന്ന് ഒരു നൃത്ത മണ്ഡപമാണെന്നോണം ചാഞ്ഞും ചെരിഞ്ഞും കുനിഞ്ഞും നീറുന്നും റാവുട്ടയടിച്ച് തിമർത്തു. രോഗികൾ അവരുടെ പ്രകടനം കണ്ട് പേടിച്ചു. അവളെ താഴെയിറക്കാൻ ശ്രമിച്ച വളണ്ടിയർമാർക്കൊക്കെ അവളുടെ തൊഴിൽ കിട്ടി. ഈ കാലം കച്ചവടത്തിന്റെയും കൊള്ളലാഭത്തിന്റെയും കാലമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങാടിയിൽ ചെല്ലുമ്പോൾ അപ്പൻ മകളെ വിൽക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? മക്കളെ വിറ്റ കാശുകൊണ്ട് അമ്മ ഒടുതുണി വാങ്ങുന്ന ചന്തയിലേക്ക് നിങ്ങൾ പോകുന്നില്ലേ? അങ്ങനത്തെ കാലത്തെ കർത്താവിന് ഇവർ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ധൃതിയിൽ തന്റെ നേർക്ക് നടന്നു വരുന്ന പുരോഹിതന്മാരെ ചൂണ്ടിയാണ് റബേക്ക ഇവർ എന്ന് പറഞ്ഞത്. പാവം, അവൾക്ക് വട്ടാണ് എന്നൊരു ചെറു ചുരിയോടെ പുരോഹിതന്മാർ സഹതാപാർദ്രമായി നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു. പുരോഹിത നിന്ദ ദൈവനിന്ദയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള രോഗികളും വികലാംഗരും മറ്റ് വിശ്വാസികളും കൈകൂപ്പി കണ്ണടച്ച് അവളുടെ മാനസികത്തിന്റെ അസുഖം മാറ്റണമേ എന്ന് ദൈവത്തോട് ഉറക്കെ അപേക്ഷിച്ചു. കർത്താവിന്റെ കാരണത്തിന് വേണ്ടി അവരിൽ പലരും നെഞ്ചിൽ തല്ലിത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. മുൻപ് റബേക്കയുടെ വീട്ടു പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുള്ള ചില സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇത്തരം പ്രകടനങ്ങൾ വളരെ കൂടുതലാണെന്ന് അവർ കുറ്റപ്പെടുത്തി. വളണ്ടിയർമാരിൽ ഒരാൾ പുരോഹിതന്മാരുടെ അനുവാദത്തോടെ മേശപ്പുറത്ത് കയറി റബേക്കയെ താഴെയിറക്കാൻ ശ്രമിച്ചു. റബേക്ക അവനെ തള്ളിമാറ്റി. എനിക്കൊരു മൈക്ക് തരാൻ പറയട ചക്ക, അവൾ കൽപ്പിച്ചു. അവർ മൈക്ക് കൊടുക്കില്ലെന്ന് അവൾ ജനങ്ങളോട് പറഞ്ഞു. എനിക്കൊരു മൈക്ക് തന്നാൽ അത്ഭുത രോഗശാന്തിയുടെ രഹസ്യം ഞാൻ വിളിച്ചു പറയുമെന്ന് അവർക്ക് പേടിയാണ്. കള്ളക്കച്ചവടക്കാരെ, എനിക്ക് നിങ്ങളെ പേടിയില്ല. നിങ്ങൾ എന്നിന് എന്നെ പേടിപ്പിക്കുന്നു? സഹോദരി, ചോദ്യം കേട്ടുകൊണ്ട് അവളുടെ അടുത്ത് ചെന്നൊരു പുരോഹിതൻ സൗമ്യമായി അവളെ വിളിച്ചു. ആർക്ക് സഹോദരി? എന്നെ സഹോദരി എന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. സമ്മതിച്ചു. എന്തായാലും ഇപ്പോൾ ചേച്ചി താഴെ ഇറങ്ങി ഈ ബെഞ്ചിമേലിരിക്കി. ചേച്ചിക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് വക്കാലത്ത് വേണ്ട, ദൈവത്തോട് ഞാൻ നേരിട്ട് വാദിച്ചോളാം. എന്നിട്ട് അവൾ ആളുകളുടെ നേരെ തിരിഞ്ഞു. വേണ്ടോര് കേട്ടോ, ചെവിയുള്ളവർ ശ്രദ്ധിച്ചോ. നിങ്ങളോട് ഞാൻ എൻ്റെ അവസാനത്തെ സാക്ഷ്യം പറയാം. സ്വന്തം ആത്മാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവളാണ് റബേക്ക. 17 പ്രാവശ്യം എനിക്ക് ഹോളി സ്പിരിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ റബേക്കയാ പറയണേ, കർത്താവിനെ വിറ്റ് കാശുണ്ടാക്കാൻ ആരും കൂട്ടു നിൽക്കരുത്. ഇളകുന്നതും ഇളകാത്തതും മായ ഇക്കാണാവുന്ന സ്വത്തുക്കളൊക്കെ എങ്ങനെയുണ്ടായി ചിന്തിക്ക്. എന്നാൽ നിങ്ങൾ ചിന്തിക്കില്ല. കണ്ണടച്ച് വിശ്വസിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കും. ഇവിടം കൊണ്ട് മാറില്ല നിങ്ങളുടെ രോഗം. സാക്ഷ്യം പറച്ചിലുകാരെ നിങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ വാക്ക് കേട്ട് ഇളകുന്നു. അവർ വെറും കൂലിപ്പണിക്കാരാണ്. അവർ നിങ്ങളോട് ക്യാൻസറാ മാറിയെന്ന് പറയും. സത്യത്തിൽ അവർക്ക് ക്യാൻസറാ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ കൂലി വാങ്ങി അവർ വീട്ടിൽ പോകും. ഞാനും കൂലി വാങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും കുപിതരായ വളണ്ടിയർമാർ, രോഗികളും മറ്റു വിശ്വാസികളും കൂടി റബേക്കയെ വളഞ്ഞു. അവർ അവളെ മേശപ്പുറത്ത് നിന്ന് വലിച്ചിറക്കി തല്ലുകയും ചവിട്ടുകയും ചെയ്തു. സമാധാനം, സമാധാനം. പുരോഹിതന്മാർ ജനങ്ങളെ തടഞ്ഞു. അത് ഫലപ്രദമായില്ല. വിശ്വാസത്തിന്റെ കരുത്ത് റബേക്കയുടെ മേൽ അവർ തെളിയിച്ചു കൊടുത്തു. എന്നിട്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള വീര്യം ബാക്കിയുണ്ടായിരുന്നു അവൾക്ക്. ചോരയൊലിക്കുന്ന മുഖത്തോടെ നിവർന്നു നിന്നു റബേക്ക. ഇനി വചനമില്ല, വചനത്തിന്റെ ആവശ്യമില്ല, അവൾ പറഞ്ഞു. അവൾ തന്റെ സഞ്ചിയിൽ നിന്ന് മൂർച്ചയുള്ള ഒരു കത്തിയെടുക്കുന്നത് ജനം കണ്ടു. എന്തിനെന്ന ആന്തലോടെ അവർ പിന്നോക്കം മാറി. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയും മുമ്പ് വചനങ്ങൾ വിളയാടിയിരുന്ന തന്റെ നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടി റബേക്ക. വലിയൊരു അലർച്ചയോടെ അവളത് മുറിച്ചെറിയാൻ ശ്രമിച്ചു. അവൾ പരാജയപ്പെട്ടു. ഒരു കവിൽ ചോരയും പകുതി മുറിഞ്ഞ നാവുമായി റബേക്ക മുഖം കുത്തി നിലത്ത് വീണു. മർഗലീത്തെ, നിന്റെ റബേക്കേച്ചി. ആകാശത്തെ വിറപ്പിക്കുന്ന വെള്ളിടി പോലെ ആ വിളി കേട്ട് മർഗലീത്ത ഞെട്ടി ഉണർന്നു. താൻ എന്തോ ദുസ്വപ്നം കണ്ടുവെന്ന് അവൾക്ക് തോന്നി. എന്താണതെന്ന് അവൾക്ക് വ്യക്തമായില്ല. ആകെ നെഞ്ചെരിയുന്നു, വല്ലാതെ ദാഹിക്കുന്നു. ദുസ്വപ്നത്തിന്റെ കുരുക്കഴിക്കാൻ കഴിയുന്നില്ല. കാരണമില്ലാത്ത പേടികൾ ഇരുട്ടുപോലെ ഉള്ളിൽ പരക്കുന്നു. ചായാൻ ഒരു തോൾ, തലോടാൻ ഒരു കൈ, പേടി അകറ്റാൻ ഒരു വാക്ക്. കിടക്കപ്പായലെ ശൂന്യസ്ഥലത്തേക്ക് മർക്കലി തൊറ്റുനോക്കി. എങ്ങനെയാണ് ഒരാൾക്ക് പ്രണയത്തിൽ നിന്ന് ഓടിപ്പോവാൻ കഴിയുക? അവൾ അത്ഭുതപ്പെട്ടു. യൗവന തീക്ഷ്ണമായ ഉരുടലിലും മനസ്സിൽ നിന്ന് സ്വയം അടർത്തിയെടുത്തു എവിടേക്കാണ് അയാൾ ഒളിച്ചോടുക? സത്യത്തിൽ നിന്ന് മിഥ്യയിലേക്ക് ഓടി ഒളിച്ച് ഒരുത്തനെ ഓർത്ത് മർഗലീത്ത് അത്ഭുതപ്പെട്ടു. സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ ആരോരുമില്ലാതെ കിടന്ന് റബേക്ക നരകിച്ചു. മിണ്ടാനോ വായിളക്കാനോ ഭക്ഷണം കഴിക്കാനോ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ആ ദേവദാസി. സ്വന്തക്കാരാരുമില്ല അമ്മാമേ, മുറിവിണക്കാൻ മരുന്ന് കുത്തിവെക്കുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റായ പെൺകുട്ടി ചോദിച്ചു. റബേക്ക ദൈവം തമ്പുരാനെ ചൂണ്ടിക്കാട്ടി. അങ്ങോട്ട് വരുമോ? പെൺകുട്ടി ചിരിച്ചു. റബേക്കയുടെ മുഖം രൂക്ഷമായി. വരില്ല. റബേക്ക കൈയോണ്ട് ആംഗ്യം കാണിച്ചു. ആരും വരില്ല. റബേക്കയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി. ഒരു ദുസ്വപ്നത്തിന്റെ വിളി കേട്ട് മർഗലീത്ത് ആശുപത്രി വരാന്തയിലെത്തി. എന്താ ബദാ റബേക്കച്ച് കാണിച്ചേ? അവൾ ചോദിച്ചു. റബേക്ക ചിരിച്ചു. തുറന്നു വെച്ച വായ് അവളുടെ ചിരിയെ വികൃതമാക്കി.